ധാരാളം അൻസാരികൾ ഇസ്ലാം സ്വീകരിച്ചു. അൻസാരികൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരിലെ നേതാക്കന്മാർ മരിച്ചുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ സ്വതന്ത്രരാണ്. ഭീഷണിപ്പെടുത്താൻ നേതാക്കന്മാരില്ല, അസൂയയുടെ പ്രശ്നമില്ല, ഇവനിപ്പോ വന്നിട്ട് ഇവനൊരു നേതാവാവുമല്ലോ എന്നുള്ള പേടിക്കാനില്ല. അതുകൊണ്ട് അവരിൽ വളരെയധികം ആൾക്കാർക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സ്വതന്ത്രമായ ഒരു അന്തരീക്ഷമുണ്ട്, ഒന്ന്. രണ്ടാമത്തേത്, അൻസാരികളുടെ പ്രത്യേകതകൾ ഒന്ന്, വളരെ മനസ്സിന് നൈർമല്യമുള്ള ആളുകളായിരുന്നു അൻസാരികൾ. അൻസാരികളുടെ അടിസ്ഥാനം അസൽ ശരിക്കും യമനിൽ നിന്നാണ്. യമനുകാരാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനസ്സ് വളരെ ലോലമായ മനസ്സുള്ള ആളുകളാണ്, വളരെ റിക്കത്തുള്ള ആളുകളാണ്, വളരെ അടുപ്പുള്ള ആൾക്കാരാണ്. അൻസാരികൾ ആ നിലക്ക് വളരെ നല്ല ഹൃദയമുള്ള ആളുകളാണ്, ഇണക്കമുള്ളവരാണ്. മൂന്ന്, അൻസാരികൾക്ക് യഹൂദന്മാരുമായി ബന്ധമുണ്ട്. മറ്റ് അറബികളെ പോലെയല്ല അവര്. മറ്റ് അറബികൾ എന്ന് പറഞ്ഞാൽ അവർ ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ. അവർ കിതാബോ ഈമാനോ കേട്ടിട്ട് തന്നെയില്ല. എന്നാൽ അൻസാരികൾ അവർ യഹൂദന്മാരിൽ നിന്ന് കാലങ്ങളായി വേദഗ്രന്ഥത്തെ കുറിച്ചും തൗറാത്തിനെ കുറിച്ചും മൂസാ നബിനെ കുറിച്ചും ഈസാ നബിനെ കുറിച്ചും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതിനോടൊരു അടുപ്പമുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ അൻസാരികൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം അൻസാരികൾക്കിടയിൽ വലിയ വിജയമായിരുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ അൻസാരികൾ വലിയ കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ രണ്ടാളുകൾ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ പ്രബോധനം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേർ, ഒന്ന് സഅദ് ഇബ്നു മുആദാൻ, പ്രസിദ്ധനായ സഹാബിയാണ് അദ്ദേഹം. രണ്ട്, ഉസൈദ് ഇബ്നു ഹുദൈറാൻ. രണ്ടാളുകൾ, ഒന്ന് സഅദ് ഇബ്നു മുആദ്, രണ്ട് ഉസൈദ് ഇബ്നു ഹുദൈർ. ഈ രണ്ട് സഹാബികൾ അൻസാരികൾക്കിടയിൽ നേതാക്കന്മാരായി, അല്ലെങ്കിൽ അവർക്ക് വളരെ അവർ ബഹുമാനിച്ചിരുന്ന വ്യക്തികളിൽ രണ്ടാളുകളാണ് സഅദ് ഇബ്നു മുആദും ഉസൈദ് ഇബ്നു ഹുദൈറും റളിയല്ലാഹു അൻഹുമ. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകൾ, മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവർ ഒരു പൂന്തോട്ടത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ ഉണ്ടാകും, അതുപോലെ തന്നെ അസ്അദ് ഇബ്നു സുറാറയും ഉണ്ടായിരിക്കും. ഇവർ രണ്ടുപേരിരിക്കും, മുസ്ലിമീങ്ങളായ ആളുകൾ മുന്നിലിരിക്കും, അവർക്ക് മുസ്അബ് ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ സംഭവം ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉസൈദ് ഇബ്നു ഹുദൈറും രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ സഅദ് പറഞ്ഞു, ഉസൈദ് നീ പോയി മുസ്അബിനെ ഈ പറഞ്ഞ പണിയിൽ നിന്ന് തടയണം. അവൻ നമ്മുടെ നാട്ടിൽ വന്ന് പുതിയ എന്തോ ഒരു മതമാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എനിക്ക് അവരെ പോയി തടയാൻ സാധിക്കുകയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അസ്അദ് ഇബ്നു സുറാറ അദ്ദേഹം എന്റെ കുടുംബക്കാരനാണ്. അപ്പൊ അസാദിനെ ഉറപ്പിക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് തൽക്കാലം നീ പോയിട്ട് അവരോട് സംസാരിക്കണം, ഈ നാടിൽ നിന്ന് വേഗം സ്ഥലം കഴിച്ചിലാക്കാൻ അവരോട് പറയണം. അങ്ങനെ ഉസൈദ് തന്റെ വാളും എടുത്ത് മുസ്അബിന്റെ അടുക്കലേക്ക് പോയി. അപ്പൊ അവരിങ്ങനെ കൂടെ ഇരിക്കുന്നുണ്ട്. ഉസൈദ് അവരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് പുതിയ ദീനുമായി ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം, നീ ഇത് അവസാനിപ്പിക്കണം. അപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അവ തജ്ലീസു ഫതസ്മ, കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പറയുന്നു ഒന്ന് കേട്ട് നോക്കിക്കോ, ഞാൻ പറയുന്നത് ഖൈറാണെങ്കിൽ സ്വീകരിച്ചാ മതി, ഇല്ല നിനക്കിത് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ നീ ഇത് സ്വീകരിക്കണ്ട. മുസ്അബ് റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞതായി കാണാം, ഉസൈദിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇസ്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉസൈദ് അവിടെ ഇരുന്നു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം നേരെ സഅദ് ഇബ്നു മുആദിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഉസൈദ് വരുന്നത് കണ്ടപ്പോൾ തന്നെ സഅദ് ഒപ്പമുള്ള ആളുകളോട് പറഞ്ഞു, ഇവൻ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പോയതുപോലെയല്ല അവൻ തിരിച്ചു വരുന്നത്. ഉസൈദ് സഅദിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇവിടുന്ന് പോകുന്നതാണ് പറയുന്നത്, പക്ഷേ അസാദ് ഇബ്നു സുറാറയെ ഉപദ്രവിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ പുറപ്പെട്ടതായി ഞാൻ കേട്ടിട്ടുണ്ട്. അവനെ അവർ ഉപദ്രവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നീ എന്താണെന്ന് ചെയ്തു. അത് കേട്ടപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അസാദിനെ സഹായിക്കാൻ വേണ്ടി വേഗം ഉസൈദിന്റെ വാളും എടുത്തിട്ട് മുസാബിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ അവിടെ പോയപ്പോ ഇവര് രണ്ടുപേരും സമാധാനം ഇരിക്കുന്നുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സഅദ് പറയാണ്, എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി ഉസൈദ് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രമാണ്. ഞാൻ അങ്ങനെ അടുത്തേക്ക് ചെന്നു ഞാൻ പറഞ്ഞു, മുസാബിനോട് പറഞ്ഞു, നീ ഈ പണി ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഉസൈദിന് എന്താണോ സംഭവിച്ചത് അത് തന്നെ സഅദിനും സംഭവിച്ചു. അദ്ദേഹം അത് കേട്ടിരുന്നു, മുസ്ലിമായി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ നാട്ടുകാരുടെ അടുക്കലേക്ക് തിരിച്ചു തന്നു. നാട്ടുകാരെല്ലാവരും മുസ്ലിമായി, അവരോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ ആളുകളും മുസ്ലിമായി. ഇങ്ങനെ മദീന വളരെ വേഗത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. റസൂലുള്ള അടുത്ത വർഷമാണ് ഹിജ്റ പോകുന്നത്. നിങ്ങൾ അപ്പോൾ ചിന്തിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം നടക്കുന്നത് 12-ാമത്തെ വർഷം, 13-ാമത്തെ വർഷം അതിന്റെ തുടക്കത്തിൽ ബയ്യത്തിൽ അഖബ രണ്ടാമത്തെ ഉടമ്പടി ഉണ്ടായി, ഹിജ്റ ആരംഭിച്ചു, റസൂലുള്ള മദീനയിലേക്ക് എത്തി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മദീന ഇസ്ലാമിന്റെ രാജ്യമാകുന്നത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. മാത്രമല്ല ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടി ഇസ്ലാമിന്റെ ചരിത്രമാണ്. ഇസ്ലാമിൽ അതിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക രാജ്യമായി മാറുന്ന ആദ്യത്തെ രാജ്യം മദീന, അത് ഇസ്ലാമിലേക്ക് വന്നത് ഒരു തുള്ളി രക്തം ചിന്താതെയാണ്. ഒരു തുള്ളി രക്തം താഴവുമുണ്ടല്ല മദീന ഇസ്ലാമിന്റെ രാജ്യമാവുന്നതിന് വേണ്ടി, ഒരാളുടെ പോലും രക്തം ചിന്തിയിട്ടില്ല. മദീന ഇസ്ലാമിലേക്ക് വന്നത് ഒരാളുടെയും രക്തം അതിന്റെ പേരിൽ ചിന്തപ്പെടാതെയാണ്. വെറും പ്രബോധനം കൊണ്ട് മാത്രം ഇസ്ലാം സ്വീകരിച്ച നാടാണ് മദീന. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര കാലം പ്രബോധനം നടത്തും, നിങ്ങൾ എത്ര കാലം ആളുകളെ ക്ഷണിക്കും? അവരോടുള്ള നമുക്കുള്ള ഉത്തരം, നൂഹ് നബി പ്രബോധനം ചെയ്ത കാലത്തോളം എന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ആർക്കാണ് എപ്പോഴാണ് ഹിദായത്ത് നൽകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രബോധനങ്ങളിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ നിരാശയാണ്. അവനൊന്നും സ്വീകരിക്കില്ല, അവനൊന്നും സ്വീകരിക്കില്ല. നീ അള്ളാഹു ഒരു പ്രതീക്ഷ വെക്ക്. പ്രബോധനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലമാണ് പ്രബോധനം ചെയ്തത്? അവിടത്തെക്കാൾ നന്നായി സംസാരിക്കാൻ കഴിവുള്ള മറ്റാരാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ മദീന അങ്ങനെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി മദീനക്കാർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അങ്ങനെ മദീനയിൽ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 12-ാമത്തെ വർഷമെത്തി, അടുത്ത വർഷമായി. 13-ാമത്തെ വർഷത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാരികളിലെ വലിയ ഒരു സംഘവുമായി ഹജ്ജിന് പുറപ്പെട്ടു. ഹജ്ജിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർ പോകുന്നത് 500-ഓളം പേർ അടങ്ങുന്ന മുശ്രിക്കുകളുടെ സംഘത്തിന് ഉള്ളിലാണ് മുസ്ലിമീങ്ങൾ പോകുന്നത്. മുശ്രിക്കുകൾ 500 ആൾക്കാരുണ്ട്, അവരുടെ ഉള്ളിലാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട 70 ആളുകൾ മക്കയിലേക്ക് പുറപ്പെടുന്നത്. അവർ പുറപ്പെടുന്ന ആ സന്ദർഭമാകട്ടെ, അൻസാരികൾ അവർക്കിടയിൽ വ്യാപകമായ സംസാരമുണ്ട്. ഒരു വർഷമായി ഈ സംഭവം നടക്കുന്നു, അവർ പലരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിയാവുക, നമ്മുടെ റസൂൽ അവിടെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കയിൽ, നമ്മുടെ സഹോദരങ്ങൾ അവിടെ പ്രയാസത്തിലാണ്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ നമ്മൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുക. പലരും തയ്യാറെടുത്തിട്ടാണ് അടുത്ത ഹജ്ജിന് പോകുന്നത്. അങ്ങനെ 70 ആളുകൾ, അതിൽ 2 സ്ത്രീകളുണ്ട്, ബാക്കിയുള്ളത് പുരുഷന്മാരാണ്, അവർ മക്കയിലേക്ക് മുശ്രിക്കുകളുടെ സംഘത്തിന് ഉള്ളിൽ മക്കയിലേക്ക് പുറപ്പെട്ടു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയപ്പോൾ ആദ്യം തന്റെ സ്വന്തം വീട്ടിലേക്കല്ല പോയത്, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മദീനയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. അവർ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ച് അറിയിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു. 13 വർഷത്തെ പ്രബോധനമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മദീനയിലെ ഇസ്ലാം സ്വീകരണം പോലെ സന്തോഷകരമായ ഒരു വാർത്ത റസൂലുള്ളാഹിക്ക് മറ്റൊന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല. അത്ര സന്തോഷകരമായ വാർത്തയായിരുന്നു. 70 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വേറെ കുറേ ആളുകൾ മദീനയിൽ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ മാത്രമാണ് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ടുള്ളത്. മദീനയിൽ നിന്ന് വന്ന ആളുകൾ അവർ പറയുകയാണ്, ഞങ്ങൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാൻ, ഞങ്ങൾ റസൂലുള്ള ഇതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് റസൂൽ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഹറമിലേക്ക് പ്രവേശിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ കാണണമെന്ന ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ കണ്ട ആദ്യത്തെ ആളോട് പോയി ചോദിച്ചു, മുഹമ്മദ് എന്ന് പറയുന്ന ആള് എവിടെയാണ് കാണാൻ പറ്റുക? അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അബ്ബാസിനെ അറിയുമോ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അപ്പൊ അവർ പറഞ്ഞു, അബ്ബാസിനെ ഞങ്ങൾക്ക് അറിയാം, കാരണം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മദീനയിൽ കച്ചവട ആവശ്യാർത്ഥം ധാരാളമായി വരാറുള്ള ആളാണ്. അബ്ബാസിന് മദീനക്കാരുമായി ബന്ധമുണ്ട്, കാലങ്ങളായി ബന്ധമുണ്ട്, റസൂലുള്ളാഹിയുടെ എളാപ്പയാണ്. അബ്ബാസിനെ അറിയുമോ? അബ്ബാസിനെ അറിയാം. നിങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നാൽ അവിടെ അബ്ബാസിനെ കാണാം. അബ്ബാസിനോടൊപ്പം ഇപ്പോൾ മുഹമ്മദ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ മുഹമ്മദിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. അവിടെ പോയാൽ അബ്ബാസിന്റെ ഒപ്പം ഇരിക്കുന്നയാൾ മുഹമ്മദാണ്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി അബ്ബാസിന്റെ അടുക്കലേക്ക് ചെന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, റസൂലുള്ളാഹിയുടെ അടുക്കൽ പോയി ഞങ്ങൾ ഇരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഞങ്ങൾ സലാം പറഞ്ഞു, അവിടുന്ന് സലാം മടക്കി. അബ്ബാസിനോട് റസൂലുള്ള ചോദിച്ചു, ഹൽ തഅറിഫു ഹാദൈനി റജുലൈനി അബ്ബാസ്, അബ്ബാസ് നിങ്ങൾക്ക് ഈ രണ്ടാളുകളെ അറിയുമോ? കഅബ് ഇബ്നു മാലിക്കിനെയും മറ്റൊരാളെയും ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ രണ്ടാളുകൾ, ഈ രണ്ടുപേരാണ് വന്നിട്ടുള്ളത്, ഇവർ രണ്ടുപേരെയും നിങ്ങൾക്ക് അറിയുമോ? ആരാണെന്ന് മനസ്സിലായി അബ്ബാസ്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, എനിക്കറിയാം, ഇതിൽ ഒരാൾ അൽ ബറാ ഇബ്നു മഅറൂറാണ്, രണ്ടാമത്തെയാൾ കഅബ് ഇബ്നു മാലിക്കാണ്. അപ്പോൾ റസൂലുള്ള കഅബ് ഇബ്നു മാലിക്കിന്റെ പേര് കേട്ടപ്പോൾ റസൂലുള്ള കഅബിനോട് അഷാഇർ, കഅബ് ഇബ്നു മാലിക്കിനെ കുറിച്ച് റസൂലുള്ള മുൻപ് കേട്ടിട്ടുണ്ട്, കവിയാണ് റസൂലുള്ള. അദ്ദേഹത്തോട് അഷാഇർ കവിയായ കഅബ് ഇബ്നു മാലിക്കാണോ എന്ന് ചോദിച്ചു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, വല്ലാഹി മാ അൻസാ ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവിടുന്ന് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരുമായി കുറച്ചു നേരം സംസാരിച്ചു. അവർ അൻസാരികൾ എല്ലാവരും കൂട്ടം കൂടി പരസ്യമായി റസൂലുള്ളയുടെ മുന്നിലേക്ക് വരാൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ അവർ പരസ്പരം യോജിപ്പിലെത്തി. അവർ പറഞ്ഞു, മിനയിൽ ജംറയുടെ അടുക്കൽ രാത്രിയിൽ ആളുകൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർ പരസ്പരം സന്ധിക്കാമെന്ന് കരാറിലായി. അങ്ങനെ ആ ദിവസം രാത്രിയിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ മറ്റാരോടും പറഞ്ഞിട്ടില്ല, മുശ്രിക്കുകളോടൊന്നും കാര്യം അറിയിച്ചിട്ടില്ല. എല്ലാ ശബ്ദവും നിലച്ചപ്പോൾ, ആളുകൾ എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ പതുക്കെ എഴുന്നേറ്റു. കിളികൾ നടക്കുന്നത് പോലെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ മിനയിൽ അഖബയുടെ സ്ഥലത്തെത്തിയപ്പോൾ, ചില റിവായത്തുകളിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇവരെ കാത്തു നിൽക്കുന്നുണ്ട്, ഒപ്പം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും ഉണ്ട്. അബ്ബാസ് റസൂലുള്ളാഹിയുടെ എളാപ്പയാണ്. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്. അങ്ങനെ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി അവിടെ ഇരുന്നു. അവരെല്ലാവരും വന്നു. ആദ്യം സംസാരിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്, റസൂലുള്ളാഹിയുടെ എളാപ്പ. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഖസ്റജികാരെ, മുഹമ്മദ് ഞങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളയാളാണ്. ഞങ്ങളുടെ സമൂഹത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങൾ തന്നെ മുഹമ്മദിനെ സംരക്ഷിക്കുന്നത്. ഖുറൈശികൾ കുറച്ച് ആളുകൾ മുഹമ്മദിനെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ സുരക്ഷിതമായി ഇപ്പോൾ ജീവന ഭീഷണി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് പറയുന്നത് നിങ്ങളോടൊപ്പം വരണമെന്ന്. അബ്ബാസുമായി റസൂള സംസാരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് പറയുന്നത് നിങ്ങളുടെ അടുക്കൽ വരണമെന്ന്. അവൻ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നത് കേൾക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അബ്ബാസിന്റെ സംസാരമാണ്, മുഹമ്മദ് ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, നിങ്ങളോടൊപ്പം വരണമെന്നാണ് പറയുന്നത്. فَإِنَّكُمْ وَإِن تَرَوْنَ أَنَّكُمْ وَافُونَ لِمَا بِمَا دَعَوْتُمُوهُ إِلَيْهِ فَأَنْتُمْ وَمَا تَحَمَّلْتُمْ مِنْ ذَلِكَ. നിങ്ങൾ മുഹമ്മദിന് സംരക്ഷണം നൽകാമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ, മുഹമ്മദിന് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇതാ മുഹമ്മദിന് ഞാൻ നിങ്ങൾക്ക് വിട്ടു നൽകാം. അതല്ല, വഇൻ കുന്തും തറൗന അന്നകും മുസ്ലിമൂഹു വഖാദിലൂഹു ബഅദൽ ഖുറൂജി ബിഹി ഇലൈക്കും ഫമിനൽ ആനി ഫദഊഹു. മുഹമ്മദ് നിങ്ങളോടൊപ്പം വന്നതിന് ശേഷം അവനെ വഞ്ചിക്കാനും അവന്റെ ശത്രുക്കൾക്ക് അവനെ എറിഞ്ഞുകൊടുക്കാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ വെറുതെ വിട്ടേക്കും, അവനെ ഞങ്ങൾ അവന്റെ നാട്ടിൽ സംരക്ഷിച്ചുകൊള്ളാം. ഇത് കേട്ടപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഖദ് സമിഅ്നാ മാ ഖുൽത്, അബ്ബാസ് നീ പറഞ്ഞു ഞങ്ങൾ കേട്ടു. ഫതകല്ലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ സംസാരിക്കും. അബ്ബാസിന്റെ സംസാരം അതിനിടക്ക് കയറി ആര് പറഞ്ഞു, കഅബ് ഇബ്നു മാലിക് പറഞ്ഞു, അബ്ബാസ് നീ പറഞ്ഞു ഞങ്ങൾ കേട്ട് കഴിഞ്ഞു, റസൂലുള്ള സംസാരിക്കട്ടെ. ഫഖുദ് ലിനഫ്സിക വലിറബ്ബിക മാ അഹബബ്ത്, അള്ളാഹുവിന്റെ റസൂലെ റബ്ബിനും അങ്ങേക്കും ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾ പറഞ്ഞുകൊള്ളും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു, അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. കഅബ് ഇബ്നു മാലിക് പറയുകയാണ്, ഫഅജബ്നാ, ഞങ്ങൾ റസൂലുള്ളക്ക് ഉത്തരം നൽകി. വസദ്ദഖ്നാ, ഞങ്ങൾ റസൂലുള്ളയെ സത്യപ്പെടുത്തി. വആമന്നാ ബിഹ്, ഞങ്ങൾ റസൂലുള്ളയിൽ വിശ്വസിച്ചു. വറളീനാ ബിമാ ഖാൽ, റസൂലുള്ള പറഞ്ഞതെല്ലാം ഞങ്ങൾ തൃപ്തിപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. കഴിഞ്ഞ വർഷം ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ബൈഅത്താണിത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുബായിഊനി അലാ സംഇ വത്താഅതി ഫിൽ നശാത്തി വൽ കസൽ, ഉന്മേഷത്തിലും പ്രയാസത്തിലും നിങ്ങൾ എന്നെ അനുസരിക്കുമെന്നും ഞാൻ പറയുന്നത് കേൾക്കുമെന്നും നിങ്ങൾ കരാർ ചെയ്യണം. وعلى النفقه في العسر واليسر, പ്രയാസമുള്ളപ്പോഴും എളുപ്പമുള്ളപ്പോഴും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു നൽകണം. നിങ്ങൾ നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കുമെന്ന് ഉറപ്പു നൽകണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യം പറയുമെന്ന് ഉറപ്പു നൽകണം. ഞാൻ യസ്രിബിലേക്ക് വന്നാൽ എന്നെ സഹായിക്കുമെന്ന് ഉറപ്പു നൽകണം. നിങ്ങളുടെ വീട്ടുകാരെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പു നൽകണം. അങ്ങനെ നിങ്ങൾ നൽകിയാൽ വലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണിത്. അപ്പോൾ ഇത് കേട്ട ഉടനെ അൽ ബറാ ഇബ്നു മഗ്റൂർ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു, എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, നഅം വല്ലദീ ബഅഥക ബിൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളെ ബലി കഴിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. ഫബായിഅനാ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുമായി കരാറിൽ ഏർപ്പെടുക. ഫനഹ്നു അഹ്ലുൽ ഹുറൂബ്, ഞങ്ങൾ യുദ്ധത്തിന്റെ ആളുകളാണ്. വഅഹ്ലുൽ ഹൽഖ, വാളുപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ്. വലിസ്നാഹ കാബിറിൻ അൻ കാബിർ, പാരമ്പര്യമായി ഞങ്ങൾക്കുള്ള കഴിവാണത്, അതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങളുമായി കരാറിൽ ഏർപ്പെടുക. ബറാ റസൂലുള്ളയോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അബുൽ ഹൈസം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന ബൈനനാ വബൈന റിജാലി ഹിബാലൻ, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളും യഹൂദന്മാരുമായി ധാരാളം കരാറുകളുണ്ട്. വഇന്ന ഖാതിഉഹ, അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുറിക്കാൻ പോവുകയാണ്. അവരുമായുള്ള കരാറുകൾ ഞങ്ങൾ ഒഴിവാക്കാൻ പോകും, അവരുമായിട്ട് ഞങ്ങൾക്ക് ധാരാളം ബന്ധങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടാൽ അവരുമായി ഞങ്ങൾ ഇല്ലാതെയാക്കാൻ പോവുകയാണ്. കരാർ ലംഘിക്കുക എന്നുള്ള കരാർ ലംഘിക്കലല്ലോ ഉദ്ദേശം, മറിച്ച് അവരുമായുള്ള പല ബന്ധങ്ങളോടുകൂടി ഇല്ലാതെയാവും. ഫഹൽ അസൈത ഇന്നഹ്നു ഫഅൽന ദാലിക സുമ്മ അബ്ഹറക അല്ലാഹ് അൻ തർജിഅ ഇലാ ഖൗമിക വതദഉന. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങയെ സംരക്ഷിച്ചതിന് ശേഷം, അങ്ങയെ സഹായിച്ചതിന് ശേഷം അങ്ങേക്ക് വിജയമുണ്ടായാൽ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് റസൂലെ നിങ്ങൾ തിരിച്ചു പോകുമോ? നിങ്ങൾ മക്കയിലേക്ക് പോകുമോ? ഞങ്ങളെ നിങ്ങൾ വെറുതെ ആക്കുമോ? ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് മദീനയിൽ ഒറ്റക്കാക്കി നിങ്ങൾ തിരിച്ചു പോകുമോ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലിദ്ദമുദ്ദം, ഒരിക്കലുമില്ല, എന്റെ രക്തം നിങ്ങളുടെ രക്തമാണ്. വൽ ഹദ്മുൽ ഹദ്മ്, എന്റെ മരണം നിങ്ങളിലാണ്. അന മിൻകും വ അൻതും മിന്നി, ഞാൻ അൻസാരികളെ നിങ്ങളിൽ പെട്ടവനാണ്, നിങ്ങൾ എന്നിൽ പെട്ടവനാണ്. ഉഹാരിബു മൻ ഹാറബ്തും, നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരോട് ഞാനും നിങ്ങളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യും. വ ഉസാലിമു മൻ സാലംതും, നിങ്ങൾ സംരക്ഷണം നൽകുന്നവർക്ക് ഞാനും സംരക്ഷണം നൽകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് സ്വീകരിച്ച സമീപനമാണിത്. അൻസാരികൾ രണ്ട് നിലയ്ക്ക് ജനങ്ങളുടെ ശത്രുത വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ള പ്രയാസത്തിലാകുന്ന സമയത്ത് റസൂലുള്ളക്ക് അവർ സംരക്ഷണം നൽകി. അതോടുകൂടി യഹൂദന്മാർ അവരുടെ ശത്രുക്കളായി, ഖുറൈശികൾ ശത്രുക്കളായി, എല്ലാ അറബികളും ശത്രുക്കളായി. ആ നിലയ്ക്ക് ജനങ്ങൾക്ക് അവരോട് വെറുപ്പായിരുന്നു. പിന്നീട് റസൂലുള്ള വിജയിച്ചു. വിജയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരുന്നു. അതോടുകൂടി അവരോട് മറ്റുള്ളവർക്ക് അസൂയയായി. രണ്ട് നിലക്ക് അൻസാരികളോട് ജനങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്നു. ഒന്ന്, റസൂലുള്ള പ്രയാസത്തുള്ള സമയത്ത്; മറ്റൊന്ന്, റസൂലുള്ള വിജയിച്ചപ്പോൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ വബുഗ്ദുൽ അൻസാരി മിനൽ നിഫാഖ്. അൻസാരികളെ സ്നേഹിക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണ്, അൻസാരികളെ വെറുക്കുക എന്നത് നിഫാഖിൽപ്പെട്ടതാണ്. അവരോട് ദേഷ്യം ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമിനോട് താല്പര്യമുള്ളവന് അവരോട് ദേഷ്യം ഉണ്ടാവണം. അൻസാരികളെ ഒരിക്കലും ഇസ്ലാമുള്ളവന് വെറുക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബൈഅത്ത് നൽകാൻ തയ്യാറായി നിന്നു. അങ്ങനെ ബൈഅത്ത് നൽകുന്നതിന് മുൻപ് അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ അവർ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അതിലൊരാൾ പറഞ്ഞു, യാ മഅശറൽ ഖസ്റജ്, അല്ലയോ ഖസ്റജുകാരെ, ഹൽ തദ്റൂന അലാമ തുബായിഊന ഹാദ റജുൽ, ഇയാൾക്ക് നിങ്ങൾ എന്ത് കരാറാണ് നൽകുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. നിങ്ങൾ ശരിക്ക് ചിന്തിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഇന്നകും തുബായിഊന അലാ ഹർബിൽ അഹ്മരി വൽ അസ്വദി മിനന്നാസ്, ജനങ്ങളെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളാകാൻ പോവുകയാണ്. ഇക്കരാറിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ ഇനി എല്ലാ ജനങ്ങളും നിങ്ങളെ ശത്രുക്കളാണ്. അവരൊക്കെ നിങ്ങളുമായി യുദ്ധത്തിന് വരും. അവരെല്ലാം നിങ്ങളെ പുറത്താക്കും. അപ്പോൾ നിങ്ങൾ ഏർപ്പെടാൻ പോകുന്ന കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, നാളെ ചിലപ്പോൾ സമ്പാദ്യം കുറഞ്ഞു പോയേക്കാം, നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, നിങ്ങളുടെ നേതാക്കന്മാർ മരിച്ചു വീണേക്കാം. അപ്പോൾ നിങ്ങൾ മുഹമ്മദിനെ ഇട്ടുകൊടുക്കാൻ പാടില്ല, മുഹമ്മദിനെ വഞ്ചിക്കാൻ പാടില്ല. അങ്ങനെ വഞ്ചിച്ചാൽ നിങ്ങളെക്കാൾ മോശക്കാരായി മറ്റാരുമില്ല. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള കരാറിനെ കുറിച്ച് അൻസാരികൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അൻസാരികൾ അതെല്ലാം കേട്ടപ്പോഴും അവർ അവരുടെ കരാറിൽ തന്നെ ഉറച്ചു നിന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകി. റസൂലുള്ള ഓരോരുത്തരും അവർക്ക് കൈ നൽകി അവർക്ക് ബൈഅത്ത് സ്വീകരിച്ചു. അതിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ രണ്ട് സ്ത്രീകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് പറഞ്ഞു കൊടുത്തു, കൈ കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് കൈ കൊടുക്കാറില്ലായിരുന്നു. അവർക്ക് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി അവരോട് പറയാറാണ് പതിവ്, അവരോട് പറഞ്ഞു കൊടുക്കും, കൈ കൊടുക്കില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ്, അല്ല അവിടുന്ന് പഠിപ്പിച്ച നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ട. ഇന്ന് ആളുകൾ ഇതൊക്കെ ഒഴിവാക്കി തുടങ്ങിയ കാര്യങ്ങളൊന്നാണ്. ചില ആളുകൾ ഓഫീസിൽ പോയാൽ പിന്നെ പെൺകുട്ടികൾക്ക് കൈ കൊടുക്കുക, സ്ത്രീകൾക്ക് കൈ കൊടുക്കുക, ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൈ കൊടുക്കുക, സ്കൂളുകളിൽ കോളേജുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും മഹത്തരമായ ഈ സാഹചര്യത്തിൽ വരെ കൈ കൊടുത്തിട്ടില്ല. ഇന്ന് ആൾക്കാർ കൈ കൊടുക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുമ്പോൾ നീ അങ്ങനെ കാണുന്നത് കൊണ്ടാണ്, ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ്. ഇവിടെ കൈ കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുക്കുന്ന സന്ദർഭമാകട്ടെ ഇസ്ലാം കരാറിൽ ഏർപ്പെടുന്ന സമയമാണ്. അതും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തിട്ടില്ല. റസൂലുള്ളയേക്കാൾ തഖ്വയുള്ള ആളാണ് നീ, റസൂലുള്ളയേക്കാൾ കൽബിന്റെ ശുദ്ധിയുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ ചില ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും നിനക്കൊന്ന് പെണ്ണുമാണെന്ന് തമ്മിലുള്ള ബന്ധം ആ കണ്ണോട് കൂടിയിട്ട് നീ നോക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൈ കൊടുത്തിട്ടില്ല. റസൂലുള്ളയാകട്ടെ സഹാബികളാകട്ടെ അവർ ഏറ്റവും ശുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ നീ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൈ കൊടുക്കുക? അതുപോലെ തന്നെയാണ് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് കൈ കൊടുക്കുക. കസിൻ, എന്റെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ, ഈ പറഞ്ഞ കൈ കൊടുക്കലുകളൊക്കെ ഈ പറഞ്ഞതിൽ പെടുന്നതാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. ശരി, അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ കരാർ നൽകി. അങ്ങനെ ഈ പറഞ്ഞ ആളുകൾ അവർ തിരിച്ച് മദീനയിലേക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. മദീനയിൽ പോകുന്ന സന്ദർഭത്തിൽ അവരുടെ കൂട്ടത്തിൽ പല ആളുകളും പല സമയത്തായിട്ടാണ് പുറപ്പെട്ടത്. ഖുറൈശികൾ അവർ ഈ വാർത്ത കേട്ടപ്പോൾ, ബൈഅത്തിന്റെ വാർത്ത കേട്ടപ്പോൾ അവർ ആദ്യം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ അടുക്കൽ ചെന്നൊരു സംഭവം ഉണ്ടോ? മുശ്രിക്കുകൾ ആരും സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല, മുഹമ്മദിന് ഞങ്ങൾ കരാർ നൽകി, ഇന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാനുമായി കൂടി ആലോചിക്കാതെ എന്റെ നാട്ടുകാർ ഒരു കാര്യം ചെയ്യില്ല, ഉറപ്പാണ് എന്ന് അദ്ദേഹം ഖുറൈശികൾക്ക് ഉറപ്പ് കൊടുത്തു. അപ്പോൾ ഖുറൈശികൾ ഉറപ്പ് കിട്ടാൻ വേണ്ടി ഒന്നുകൂടി അവരുടെ സംഘത്തിന് മുൻപിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിന് സംരക്ഷണം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല. അപ്പൊ മുസ്ലിമീങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഒന്നും മിണ്ടിയില്ല. മുശ്രിക്കുകൾ അവരാകട്ടെ ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ പറഞ്ഞു ഈ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഖുറൈശികൾ അടുത്ത ദിവസം മദീനക്കാർ അവർ തിരിച്ചുപോയതിനു ശേഷം അവർക്ക് ഉറപ്പായി മുഹമ്മദുമായി ഇവർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നാലെ പോയി. പിന്നാലെ അവർ മദീനക്കാരുടെ പിന്നിൽ പുറപ്പെടുകയും അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് സഅദ് ഇബ്നു ഉബാദയെ പിടിച്ച് മക്കയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. സഅദിന്റെ മുടിയിൽ പിടിച്ചുകൊണ്ടാണ് അവർ വലിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ മക്കയിൽ കൊണ്ടുവന്ന് അവർ ഉപദ്രവിച്ചു. പിന്നീട് സഅദ് മക്കയിലുള്ള ചില ആളുകൾക്ക് മദീനയിൽ സംരക്ഷണം നൽകിയ സംഭവം അറിഞ്ഞപ്പോൾ അവർ സഅദിനെ വെറുതെ വിട്ടു. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, അൻസാരികൾ ഈ ബൈഅത്ത് റസൂലുള്ളയുമായി ചെയ്തു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചു, റസൂലെ നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ മക്കാർക്കു മേലെ വാളെടുത്ത് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സന്ദർഭത്തിൽ 70 സഹാബികളുണ്ട്, മക്കാരായ മറ്റു മുസ്ലിമീകളുണ്ട്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാളെടുത്ത് ഇറങ്ങാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലം ഉമർ ബിഹാദ, നമുക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടില്ല, അന്ന് അള്ളാഹു തആല അത് അനുവദിച്ചിട്ടില്ല. ഇപ്പൊ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച രൂപമാണിത്. അവിടുത്തെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല? സംഘമായി ചേർന്ന് വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടില്ല. അതിൽ വലിയ പാഠമുണ്ട്. ഇന്ന് സായുധ വിപ്ലവത്തിനും മറ്റു കാര്യങ്ങൾക്കും പിന്നെ ജനങ്ങളെ ക്ഷണിക്കുന്ന യുവാക്കളെ അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ റസൂലുള്ളയുടെ ചരിത്രം പഠിക്കണം. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം ഉണ്ടായിട്ട് പോലും അവിടുന്ന് യുദ്ധം ചെയ്തിട്ടില്ല. അള്ളാഹു തആല അവിടത്തേക്ക് അനുമതി നൽകിയിട്ടില്ല. അതിൽ നമുക്കുള്ള പാഠം എന്താണ്? മക്കയുടേതിന് സമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരം വാളെടുത്തുള്ള ആയുധമെടുത്തുള്ള മുശ്രിക്കുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ യുദ്ധമുറകൾ പുറത്തെടുക്കുക എന്നത് അനുവദനീയമല്ല, അത് പാടില്ലാത്ത കാര്യമാണ്, ഇസ്ലാമിന് വിരുദ്ധമായ കാര്യമാണ്. അതിന് ഈ പറഞ്ഞ സംഭവത്തിൽ പാഠമുണ്ട്. ഈ അഖബ, രണ്ടാമത്തെ അഖബ ഉടമ്പടി എന്നാണ് ഈ രണ്ടാമത്തെ ബൈഅത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ബൈഅത്തുൽ അഖബ അസാനിയ, രണ്ടാമത്തെ അഖബ ഉടമ്പടി ചരിത്രത്തിൽ വലിയ സംഭവമാണ് ഇത്. എത്രമാത്രം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ബൈഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബദർ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ബദറിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ബൈഅത്താണ്, അഖബ ഉടമ്പടിയാണ്. കാരണം അഖബ ഉടമ്പടിയാണ് ബദറിലേക്കൊക്കെ നയിച്ചത്, മദീന ഉണ്ടാകാനുള്ള കാരണം. ഇങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇസ്ലാം വ്യാപകമാകുന്നതിനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിൽ ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഖബ ഉടമ്പടികളാണ്. ആ സംഭവമാണ് ഈ പറഞ്ഞ ചരിത്ര കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം ഏതാണ്ട് അവസാനിക്കുകയാണ്. പിന്നീടാണ് ഹിജ്റ ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഹിജ്റ പോകുന്ന മദീനയിലേക്കുള്ള ഹിജ്റ ആരംഭിക്കുന്നത് ഈ അഖബ ഉടമ്പടിക്ക് ശേഷമാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു വസ്വാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.